ജീവിതത്തിൽ അടിച്ചുയരുന്ന കാറ്റുകൾ സാധാരണ താങ്കളെ ഏത് വഴിക്കാണ് നയിക്കാറുള്ളത്? അല്പമൊക്കെ ശ്രമിച്ചു നോക്കിയിട്ട് എന്നാൽ ഇനിയും എല്ലാം വലിച്ചെറിഞ്ഞ് ജീവിതവും അവസാനിപ്പിച്ച് കളയാം എന്ന് കരുതിയിട്ടുണ്ടോ? മനുഷ്യജീവിതത്തിൽ പ്രതികൂല കാറ്റുകൾ സർവ്വസാധാരണമാകുന്നു. ഒരു കാര്യം മറക്കരുത്, ശരിയായ മുൻകരുതലുകൾ ഉണ്ടെങ്കിൽ എത്ര വലിയ കാറ്റും കോളും ഉണ്ടായിരുന്നാൽ തന്നെ താങ്കൾ മുങ്ങിപ്പോകില്ല സുഹൃത്തെ. അവസാനം ശാന്തതയുടെ സുഖം അനുഭവിക്കും എന്ന് മറക്കരുത്. എന്തായിരിക്കണം നാം എടുക്കേണ്ട മുൻകരുതലുകൾ എന്നതത്രേ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. കുടുംബ പ്രശ്നം എന്ന കാറ്റ്, പ്രിയപ്പെട്ടവർ താങ്കളെ മനസ്സിലാക്കാത്ത കാറ്റ്, സാമ്പത്തിക പരാധീനത എന്ന കൊടുങ്കാറ്റ്, അപവാദത്തിൻ്റെയും ദുഷിയുടെയുമായ കാറ്റ്, കാറ്റും കോളും സുഹൃത്തെ എത്ര കഠിനമായാലും താങ്കൾ സുഖമായി അക്കരെ ചെന്നെത്തുന്ന മാർഗം ഇതുവരെ അറിയില്ല എങ്കിൽ നമുക്ക് ഒരുമിച്ചതൊന്ന് ചിന്തിക്കാം. എന്താ, നാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വരെ നാം ചിന്തിച്ചു. വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു എന്നെനിക്ക് അറിയാം. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഒരുപക്ഷെ കത്തും എഴുതിയിരിക്കാം. ഞാൻ പറഞ്ഞത്, വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തിൽ രോഗശാന്തി കൂടി ഉണ്ടെന്നുള്ള ആധുനിക തെറ്റായ പഠിപ്പേര് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്താൽ നമുക്ക് ലഭ്യമായത് ആത്മീയ രോഗത്തിൽ നിന്നുള്ള വിടുതലാണ്, സൗഖ്യമാണ്. അങ്ങനെയുള്ള വിടുതൽ പ്രാപിക്കുമ്പോൾ ശാരീരികമായ രോഗത്തിൽ നിന്നുള്ള വിടുതലും സർവസാധാരണമാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ അടിസ്ഥാനപരമായി നമുക്ക് ലഭ്യമായത് ആത്മീയ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ്. ഈ വിഷയം നിങ്ങളൊരു പക്ഷേ കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. എഴുതിയാലും വേണ്ടതായ ഉപദേശങ്ങൾ നൽകിത്തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് 8-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളാണ് നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു ചെയ്ത 12 അത്ഭുതങ്ങളാണ് 8-ഉം 9-ഉം അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. അതിൻ്റെ കാരണം എന്താകുന്നു എന്നും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിലെ ഉന്നതമായ കാര്യങ്ങൾ, സാധാരണ ഒരു മനുഷ്യന് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവത്താൽ കഴിയുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്തായി സുവിശേഷകൻ ഈ പറഞ്ഞതായ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായല്ലോ. ഇനിയും തുടർന്നുള്ള വേറെ ചില അത്ഭുതങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ യേശു തൻ്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. യേശുവിൻ്റെ ചുറ്റും കൂടി വന്നിരിക്കുന്ന പുരുഷാരത്തെ ശ്രദ്ധിക്കുക. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ അവൻ ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കി. ഈ സത്യം അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 30-ഉം 31-ഉം വാക്യങ്ങളിൽ എഴുതിയത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? പലപ്പോഴും യേശു ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് അക്കമിട്ട് 100, 150 അത്ഭുതങ്ങൾ യേശു ചെയ്തു എന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, അത്രയൊന്നുമല്ല, അവൻ ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കി. അതെല്ലാം കൂടി എഴുതുവാൻ സാധിക്കില്ല എന്നത്രേ സുവിശേഷകൻ യോഹന്നാൻ പറയുന്നത്. നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ ഒതുക്കുവാൻ നാം ശ്രമിക്കുന്നത് കൊണ്ടാണ് പല വിലപ്പെട്ട സത്യങ്ങളും നാം കൈവിട്ട് കളയുന്നത്. തുടർന്ന് യേശു അക്കരയ്ക്ക് പോകുവാൻ തയ്യാറായപ്പോൾ ഒരു മനുഷ്യൻ അവനെ സമീപിച്ചതായി നാം വായിക്കുന്നു. 19-ാം വാക്യത്തിൽ നാം കാണുന്നു, അന്ന് ഒരു ശാസ്ത്രി അവൻ്റെ അടുക്കൽ വന്നു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. ഈ അത്ഭുതമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ പഠിപ്പിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശാസ്ത്രി അവൻ്റെ കൂടെ കൂടുവാൻ തീരുമാനിച്ചു. ഈ ശാസ്ത്രി ഒരു യുവാവായിരിക്കാനാണ് സാധ്യത, കാരണം പ്രായമുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഇടപെടുവാൻ സാധ്യത കുറവാണ്. ഈ ശാസ്ത്രി യേശുവിനെ അനുഗമിക്കണമോ വേണ്ടായോ എന്നുള്ള തീരുമാനം എടുക്കുവാൻ കഴിയാത്തവനായി ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയായിരുന്നു. ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എന്തു ചെയ്യണം എന്നറിയാതെ ആ മനുഷ്യൻ കുഴങ്ങി. ഉടനെ യേശു അക്കരയ്ക്ക് പോകുന്നതിനായി തയ്യാറാകുന്നത് അവൻ കണ്ടു. യേശുവും തൻ്റെ ശിഷ്യന്മാരും പടകിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശാസ്ത്രിക്ക് തൻ്റെ തീരുമാനം പെട്ടെന്നെടുക്കേണ്ടിയിരുന്നു. അങ്ങനെ അവൻ ആൾക്കൂട്ടത്തിൽ നിന്നും പുറത്തു വന്നു. അവൻ യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി. അങ്ങനെ ഇവിടെ എഴുതിയിട്ടില്ല, അങ്ങനെ വേണം കരുതുവാൻ. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന്. ആ ശാസ്ത്രി തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. യേശു അവനെ നോക്കി ഒട്ടും കൂസാതെ ഇപ്രകാരം വ്യക്തമാക്കി. 20-ാം വാക്യം, യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ യേശു അവനോട് പറഞ്ഞത്, സ്നേഹിത, താങ്കളുടെ ഈ തീരുമാനത്തിന് കൊടുക്കേണ്ട വില താങ്കൾക്കറിയാമോ? നീ ഇറങ്ങിത്തിരിച്ചാൽ ഉണ്ടാകുവാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന ദാരിദ്ര്യത്തെയാണ് അവനിവിടെ വെളിപ്പെടുത്തുന്നത്. ഈ യുവാവ് തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം തുറന്നു വെച്ചു. യേശുവും തൻ്റെ ഹൃദയം തുറന്ന് അവനോട് സംസാരിച്ചു. ക്രിസ്തു ആ യുവാവിനോട് സംസാരിച്ചത് എൻ്റെ ഭാവനയിൽ ഞാൻ ഇപ്രകാരമാകുന്നു കാണുന്നത്, കുഞ്ഞേ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നീ അതിന് വില കൊടുക്കേണ്ടി വരും കേട്ടോ. നാം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ആരും നമുക്ക് താമസം ക്രമീകരിക്കില്ല. കയറിയൊന്ന് കിടക്കുവാൻ ഒരിടം ലഭിച്ചു എന്നും വരില്ല. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. ഇത് കേട്ടാൽ ഏത് യുവാവ് പിന്നെ അവനെ അനുഗമിക്കുന്നത്? ഇന്നത്തെ പല അന്തർദേശീയ പ്രസംഗകരുടെയും ഭാവം, അന്ന് ക്രിസ്തു ആ യുവാവിനോട് പറഞ്ഞത് മഹാമണ്ടത്തരമായി പോയി എന്നത്രേ. ഒരുത്തൻ അത്രയും അടുത്തു വന്നപ്പോൾ എങ്ങനെയെങ്കിലും അവനെ ആകർഷിച്ച് വലയിൽ ഇടേണ്ടതല്ലേ? അതും ഒരു ശാസ്ത്രി, അറിവുള്ളവൻ. യേശുവിൻ്റെ മണ്ടത്തരം തിരുത്തുവാൻ ഇന്ന് പലരും ശ്രമിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ മുടക്കി അവർ ജനങ്ങളെ എവിടെയെങ്കിലും കൂട്ടും, എന്നിട്ട് അനുഭവസാക്ഷ്യം പറയും, അച്ചടിച്ച് പരസ്യം ചെയ്യും. എന്താണെന്നറിയാമോ സാക്ഷ്യം? ഞാൻ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന വ്യക്തിയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനും ഉടുതുണിക്കും മറുതുണിയില്ലാതെയും കഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പണ്ടത്തെ കഷ്ടപ്പാടുകളുടെ ഒരു നീണ്ട ലിസ്റ്റ്. പക്ഷെ ഇന്ന് ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഞാൻ പറന്ന് പറന്ന് നടക്കുകയാണ്. എൻ്റെ കൈവശം ദൈവം തന്നിരിക്കുന്ന സ്വത്ത് ആർക്കും ചിന്തിക്കുവാൻ സാധിക്കുന്നതിനപ്പുറമാണ്. എൻ്റെ സംഘടനയുടെ ആസ്തി എത്ര കോടിയാണെന്നറിയാമോ? അതുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വരൂ, നിങ്ങളും ഇങ്ങനെയാകും. സുഹൃത്തെ, ഈ പറഞ്ഞതിനകത്തെ സത്യാവസ്ഥ എന്താണ്? നമ്മുടെ അരുമനാഥന്റെ ദാരിദ്ര്യത്തെ ഒന്ന് ചിന്തിക്കൂ. അവൻ വഹിച്ച ശാപത്തിന്റെ ഭാഗമായിരുന്നു ആ ദാരിദ്ര്യം. ഇന്ന് ലോകത്തിന്റെ ആ നിലവാരത്തിലേക്ക് ഉയരുവാൻ ശ്രമിക്കുന്നതാണ് ക്രിസ്തീയ ശുശ്രൂഷകളിൽ കാണുന്ന ഏറ്റവും ശോചനീയമായ അവസ്ഥ. ലോകത്തിൽ സമ്പന്നരാകരുതെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവം തരുന്നത് അനുഭവിക്കൂ, നല്ലതുപോലെ സമ്പത്തുണ്ടാക്കൂ, ദൈവനാമ മഹത്വത്തിനായി അത് ഉപയോഗിക്കൂ. പക്ഷേ ഭൗതിക സമ്പത്തുണ്ടാക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ അധികം നാൾ നിൽക്കില്ല എന്ന കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. ഈ യുവാവ് ക്രിസ്തുവിനെ അനുഗമിച്ചോ എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അവൻ യേശുവിനെ അനുഗമിച്ചു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, കർത്താവേ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമേ എന്ന് പറഞ്ഞു. ഇവിടെ യേശുവിനെ അനുഗമിപ്പാൻ തീരുമാനിച്ച വേറൊരു യുവാവിനെ നാം കാണും. എന്നാൽ ആദ്യം തൻ്റെ അപ്പനെ അടക്കം ചെയ്യണം എന്നതത്രേ അവൻ്റെ അപേക്ഷ. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം അത്രേ ഇത്. ഈ വന്ന മനുഷ്യന്റെ അപ്പൻ മരിച്ചു കിടക്കുകയായിരുന്നു എന്നും ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി കുടുംബക്കാരെല്ലാം തയ്യാറെടുക്കുകയായിരുന്നു എന്നുമുള്ള ഒരു ധാരണയാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള അവസരത്തിൽ ആ മനുഷ്യനോട് വളരെ കർക്കശമായിട്ട് അത്ര യേശു മറുപടി നൽകിയത് എന്നല്ലേ താങ്കൾ ധരിച്ചു വച്ചിരിക്കുന്നത്? എന്നാൽ 22-ാം വാക്യം നോക്കിക്കാട്ടെ, യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഈ വാക്യം കൊണ്ട് കർത്താവ് എന്താണ് അർത്ഥമാക്കിയത്? മരിച്ചവർക്ക് എങ്ങനെ മരിച്ചവരെ അടക്കം ചെയ്യുവാൻ കഴിയും? മധ്യപൂർവ്വ ദേശങ്ങളെക്കുറിച്ച് ആധികാരികമായ അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ആഡം സ്മിത്ത്. തനിക്കൊരു പരിചാരകനെ ആവശ്യമായിരുന്ന സന്ദർഭം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. തനിക്ക് പോകേണ്ട സ്ഥാനത്ത് കൊണ്ടുപോയി വിശദ വിവരങ്ങൾ പറഞ്ഞ് തരുവാൻ കഴിവുള്ള ഒരു യുവാവിനെ കുറിച്ച് കേട്ട അദ്ദേഹം അവൻ പാർക്കുന്ന ഗ്രാമത്തിൽ പോയി. അയാളെ ക്ഷണിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് ആദ്യം എൻ്റെ അപ്പനെ കുഴിച്ചിടേണം എന്നത്രേ. എന്നാൽ അവന്റെ അപ്പൻ അവിടെ ആ കുടിലിന്റെ മുൻവശത്ത് ഒരു കുഴപ്പവും ഇല്ലാത്തവനായി ഇരിപ്പുണ്ടായിരുന്നു. ആ അറബി യുവാവ് അർത്ഥമാക്കിയത് തന്റെ പിതാവിന്റെ മരണം വരെയും അവനെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കുള്ളത് കൊണ്ട് വീട്ടിൽ നിന്നും വരുവാൻ സാധ്യമല്ല എന്നാണ്. പിതാവിനെ ശുശ്രൂഷിക്കേണ്ടത് മകന്റെ ചുമതലയായിരുന്നു. തന്റെ അടുക്കൽ വന്ന യുവാവിനോട് ക്രിസ്തു പറഞ്ഞത് വേറെ ആരെങ്കിലുമോ അപ്പൻ തന്നെയോ അപ്പന്റെ സംരക്ഷണം ഏറ്റെടുക്കട്ടെ എന്നത്രേ. ഇത് വളരെ നിർദ്ദയമായ ഒരു പ്രസ്താവനയാകുന്നു എന്ന് പലർക്കും തോന്നിയേക്കാം. അങ്ങനെ ചിന്തിക്കുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തീരുമാനമെടുക്കുവാൻ യുവാവിനെ നിർബന്ധിക്കുക മാത്രമാണ് ക്രിസ്തു ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പനെ അമ്മയും സംരക്ഷിക്കണ്ട എന്നുള്ളതല്ല. ഇന്ന് അനേകരും തങ്ങളുടെ ജീവിതത്തിലെ ദൈവവിളി അനുസരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലായിരിക്കുന്നത് ഇതുപോലെയുള്ള ഉപാധികൾ പറഞ്ഞ് പിൻപോട്ടിരിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ അവൻ തയ്യാറാണോ? അങ്ങനെ തയ്യാറായി എങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് യേശു അവനോട് പറഞ്ഞേനെയും നീ പോയി നിന്റെ പിതാവിനെ അടക്കിയിട്ട് വരിക എന്ന്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവതി ദൈവവിളി വ്യക്തമായി മനസ്സിലാക്കി സുവിശേഷ വേലയ്ക്കായി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി. തൻ്റെ പ്രായമായ പിതാവിനെ തനിച്ച് വീട്ടിലാക്കിയിട്ടാണ് അവൾ പോയത്. അവൾ ചെന്ന സ്ഥലത്ത് വളരെ നല്ല പ്രവർത്തനം ചെയ്യുവാൻ സാധിച്ചു. ചില വർഷങ്ങൾക്ക് ശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ തൻ്റെ പിതാവ് തീരെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതിനെക്കുറിച്ച് അദ്ദേഹം മകളെ കുറ്റം പറയുകയും അവൾ യഥാർത്ഥ വിശ്വാസി അല്ല എന്ന് ആരോപിക്കുകയും ചെയ്തു. തൻ്റെ അപ്പൻ ക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ആയിരുന്നതിനാൽ അവൾ വീട്ടിൽ താമസിക്കുന്നതിനും അപ്പനെ ശുശ്രൂഷിക്കുന്നതിനും തീരുമാനിച്ചു. അങ്ങനെ അവൾ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ പിതാവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച ഓരോ തീരുമാനത്തിലും കർത്താവ് അവളെ നയിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ആദ്യം സുവിശേഷ വേലയ്ക്കായി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നതിലും പിന്നീട് തൻ്റെ അപ്പനോടൊപ്പം ഭവനത്തിൽ താമസിക്കുന്നതിലും അങ്ങനെ ഓരോ കാര്യവും. എന്നാൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് ഒരു ചോദ്യം വന്നപ്പോൾ അവൾ കർത്താവിന് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചു. ആദ്യം യേശുവിനെ അനുഗമിക്കുവാനുള്ള തീരുമാനം അവൾ എടുക്കുകയാണ് ചെയ്തത്. ഈ കാര്യത്തിൽ വളരെ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കൂ. ഇനിയും 23-ാം വാക്യം നമുക്ക് നോക്കാം. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന 5-ാമത്തെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് നാം ഇനിയും ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ ശാരീരികമായ സൗഖ്യമല്ല നാം കാണുന്നത്, പിന്നെയോ പ്രകൃതിയെ സംബന്ധിക്കുന്ന ഒരു അത്ഭുതമാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തിയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ആദാമിന് തൻ്റെ അധികാരം നഷ്ടപ്പെടുന്നതിന് മുൻപ് ഇതേ ശക്തി ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിൽ ഈ പറഞ്ഞ അധികാരത്തിൻ്റെ പ്രകടനം നാം കാണുന്നു. 24-ാം വാക്യത്തിൽ പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു. ഇത് സാധാരണയായ ഒരു കാറ്റായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ പരീക്ഷയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സാത്താൻ കുറെ കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്ന് നാം കാണുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ സാത്താൻ നീണ്ട ഒരു സമയത്തേക്ക് യേശുവിനെ വിട്ടുപോയി എന്നർത്ഥമില്ലല്ലോ. ഈ കൊടുങ്കാറ്റിൻ്റെ ഉത്ഭവം സാത്താന്യമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കർത്താവിനെ തകർത്ത് കളയുവാൻ സാത്താൻ ചെയ്ത ഒരു പ്രയോഗമായിരുന്നു ഈ കൊടുങ്കാറ്റ്. പടക് തിരകളാൽ മുങ്ങുമാറായ ആ അവസരത്തിലും നമ്മുടെ കർത്താവ് ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശുവിൻ്റെ മാനുഷിക വശം കാണിച്ചുകൊണ്ട് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാന ഭാഗങ്ങളിൽ ഒന്നത്രേ ഇത്. ഭയങ്കരമായ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ പോലും ഉറങ്ങുവാൻ തക്കവണ്ണം യേശു ക്ഷീണമുള്ളവനായിരുന്നു. അന്ന് പകലത്തെ അധ്വാനം അവനെ അത്രമാത്രം ക്ഷീണിപ്പിച്ചു എന്ന് ചുരുക്കം. ക്ഷീണം നോക്കാതെ അവിടുന്ന് ആവശ്യത്തിലിരുന്നവരെ ശുശ്രൂഷിച്ചു. ഈ ഉറക്കം വേറൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് എത്ര വലിയ കൊടുങ്കാറ്റിലും ശാന്തമായി ഉറങ്ങുവാൻ കഴിയുന്നവനാണ് എൻ്റെ യേശു. എനിക്കത് സാധിക്കില്ല. താങ്കൾക്ക് സാധിക്കുമോ? കാറ്റുകളുടെ മധ്യത്തിൽ ഞാൻ ചഞ്ചലിച്ചു പോവുകയാണ്. ശിഷ്യന്മാരും ചഞ്ചലിച്ചുപോയി. ജീവിതത്തിലെ കാറ്റുകളുടെ മധ്യത്തിൽ സുഹൃത്തെ താങ്കൾ എപ്രകാരമാണ് പ്രതികരിക്കാറുള്ളത്? കൊടുങ്കാറ്റുണ്ടാകുവാൻ ഇടയായ സാഹചര്യങ്ങളെയെല്ലാം ശപിച്ച് ആകെ അസ്വസ്ഥമായി തീരുകയാണോ പതിവ്? പലപ്പോഴും നമ്മോടൊപ്പം പടകിൽ കൂടെയുള്ള വ്യക്തിയെ മറന്നിട്ടല്ലേ നാം ഈ അലറി വിളിക്കുന്നത്? കാറ്റിനിടയിൽ ശാന്തമായി ഉറങ്ങുന്ന അവൻ നമ്മോടും ആവശ്യപ്പെടുന്നത് ശാന്തമായിരിക്കുവാനാണ്. രോഗമെന്നെ അലട്ടുമ്പോൾ, രോഗമെന്ന കൊടുങ്കാറ്റ്, സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന കൊടുങ്കാറ്റ്, അപവാദം എന്ന ചുഴലിക്കാറ്റ്, കുടുംബത്തിലെ അസ്വസ്ഥത എന്ന കൊടുങ്കാറ്റ്, ഇരുളടഞ്ഞ ഭാവി എന്ന തിരമാലകൾ, എങ്ങനെ ഉറങ്ങുമില്ലേ? ഉറങ്ങുവാൻ, സ്വസ്ഥമായിരിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ സുഹൃത്തെ. ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചവൻ താങ്കളോടുകൂടെ ജീവിത പടകിൽ ഉണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. ഭയം കൊണ്ട് നിറഞ്ഞ ശിഷ്യന്മാർ ചെയ്തത് ശ്രദ്ധിക്കുക. 25-ാം വാക്യം. അവർ അടുത്തിയെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു, അവനെ ഉണർത്തി. ശിഷ്യന്മാരുടെ വിശ്വാസം എത്രമാത്രം കുറവായിരുന്നു! യേശു ആ സാഹചര്യത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്തത് എന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 26-ാം വാക്യം. അവൻ അവരോട് അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അവൻ ആദ്യം ശിഷ്യന്മാരെ ശാസിച്ചു, കാരണം അവരുടെ അല്പവിശ്വാസമായിരുന്നു ഇതിനൊക്കെ കാരണം. തുടർന്ന് അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു കാറ്റിനെയും കടലിനെയും അമർത്തി എന്നാണ്. യേശുവിന്റെ നിയന്ത്രണത്തിൽ അവ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഈ പ്രത്യേക സന്ദർഭത്തിൽ വളരെ കുറച്ചു മാത്രം വിശ്വാസമാണ് പ്രകടിപ്പിച്ചതെന്നുള്ളത് സത്യമാണ്. എന്നാൽ പിന്നീടൊരവസരത്തിൽ ഇതേ ശിഷ്യന്മാരുടെ ജീവിതമാകുന്ന ചെറുപടകുകളിൽ പീഡനം എന്ന കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടതായി നാം വായിക്കുന്നു. ആ അവസരത്തിൽ അവരിൽ ഒരാൾ പോലും ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് നിലവിളിക്കുന്നതായി ഞാൻ കാണുന്നില്ല. പിന്നെയോ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 29-ും 30-ും പോലുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നത് ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കേണമേ, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതായിരുന്നു അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്രകാരത്തിലുള്ള ധൈര്യവും വിശ്വാസവും ഇന്ന് നമുക്ക് എത്രമാത്രം ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്! നാം കൊടുങ്കാറ്റിൽ സാക്ഷികളാകേണ്ടതിന് പകരം അതൊരു ശാപമായി കണ്ട് മുറവിളി കൂട്ടുകയാണില്ലേ? ക്രിസ്തുവിന്റെ ആജ്ഞയാൽ കാറ്റും കടലും ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ അത്ഭുതം ശിഷ്യന്മാരിൽ ഉളവാക്കിയ പ്രതികരണം ശ്രദ്ധിക്കുക. 27-ാം വാക്യം. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രമാണങ്ങൾ നൽകിയവൻ തന്നെ ഇവിടെ തന്റെ ശക്തിയും വെളിപ്പെടുത്തുന്നു. സകലത്തിന്മേലും നിയന്ത്രണം ഉള്ളവൻ അവൻ മാത്രമാകുന്നു. 6-ാമത്തെ അത്ഭുതം ഒരു ഭയങ്കരമായത് തന്നെയാണ്. ഇത് വിശദമായി പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഭൂതങ്ങളെ പുറത്താക്കുന്നത് സംബന്ധിച്ചുള്ള അത്ഭുതമാണ്. 28-ാം വാക്യം ഞാൻ വായിക്കാം. അവൻ അക്കരെ ഗദരനരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെ എതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഗദരദേശത്താണ്. ഇന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഗദരദേശം എന്നാണല്ലോ. ഗാദ് ഗോത്രത്തിൽ നിന്നുള്ളവരാണ് അവിടെ പാർത്തിരുന്നത്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് ദേശം വിഭജിച്ചപ്പോൾ ഗാദ് ഗോത്രം യോർദാൻ നദിയുടെ മറുകര നിന്നിരുന്നു എന്ന് പഴയ നിയമത്തിൽ നാം കാണുന്നു. അത് ശരിയായ സ്ഥാനമായിരുന്നില്ല. അവർക്ക് എന്ത് സംഭവിച്ചു? അവർ പന്നി വ്യാപാരത്തിൽ ഏർപ്പെട്ടു. ഒരു യഹൂദൻ ഒരിക്കലും ചെയ്യാതിരുന്നതായ ഒരു ഏർപ്പാടായിരുന്നു പന്നി വ്യാപാരം. ഒരിക്കൽ താങ്കൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ അടുത്ത പ്രാവശ്യം അനുസരണക്കേട് കാണിപ്പാൻ അത്രമാത്രം പ്രയാസമുണ്ടായിരിക്കില്ല. ആദ്യം 1 രൂപ മോഷ്ടിച്ചപ്പോൾ എന്തൊരു മനസാക്ഷിക്കുത്തായിരുന്നു! ഒരു രാത്രി ഉറങ്ങുവാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഇന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ചാലും അതൊരു സാധാരണ സംഭവം പോലെ എത്ര കാണുന്നത്! തക്ക ന്യായങ്ങളുമുണ്ട്. വെളിപ്പെടുത്തിയ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അധികം താമസിക്കാതെ താങ്കൾ ദൈവവഴികളിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും പൂർണ്ണമായി മാറിപ്പോകുവാൻ ഇടയാകും. യേശു ഈ ദേശത്തെത്തിയപ്പോൾ ഭൂതം ബാധിച്ച 2 പേർ അവന് എതിരെ വന്നു. ഇവർ 2 പേരും അത്യുഗ്രന്മാരും അപകടകാരികളുമായിരുന്നു. യേശു അവരുടെ അടുത്ത് വന്നപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുൻപ് ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. 29-ാം വാക്യം. അവർ നിലവിളിച്ചു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമത്രേ ഈ അത്ഭുതം നമ്മുടെ മുൻപിൽ തുറന്നു തരുന്നത്. നിർഭാഗ്യവശാൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇന്ന് അറിയുള്ളൂ. ഭൂതങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പരിമിതമായതിനാൽ ഈ അത്ഭുത പ്രവൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമാണ്. യേശു പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയവ ഭൂതങ്ങളെ സംബന്ധിച്ചുള്ളവയാണെന്നത്രേ എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. 30-ഉം 31-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു. ഭൗതികമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ എന്തുകൊണ്ടോ ഭൂതങ്ങൾ താൽപ്പര്യപ്പെടുന്നു. വസ്തുമയമായ സാഹചര്യത്തിലായിരിക്കാൻ അവയ്ക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പന്നിക്കൂട്ടത്തിൽ അധിവസിക്കുന്നത് പോലും അവയ്ക്ക് സംതൃപ്തിയുള്ള കാര്യമായിരുന്നു. 32-ാം വാക്യത്തിൽ പൊയ്ക്കൊള്ളുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടമെല്ലാം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ചത്തു. ഭൂതങ്ങൾ തങ്ങളിൽ വസിക്കുന്നതിനായി അനുവദിക്കുന്നതിനേക്കാൾ ചത്തുകളയുവാനാണ് പന്നികൾ തീരുമാനിച്ചത്. എന്നാൽ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നോക്കൂ, ഇന്ന് അനേകരും ഭൂതബാധിതരാണ്. അലൗകികമായതിൻ്റെ ഒരു വ്യക്തമായ പ്രകടനം മോശയുടെ സമയത്തും ഏലിയാവിൻ്റെ സമയത്തും യേശുവിൻ്റെ പരശുശുശ്രൂഷയുടെ സമയത്തും നാം കാണുന്നുണ്ട്. പൈശാചിക പ്രവർത്തനങ്ങൾ വളരെയധികം വർദ്ധിച്ച് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഇന്ന് നാം ജീവിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. നമുക്ക് ചുറ്റും വളരെയധികം തെളിവുകൾ ഇതിനുണ്ട്. പല സംഭവങ്ങളും എടുത്തു പറയുവാൻ പ്രയാസമുണ്ട്. ഇന്നയാൾ ഭൂതബാധിതനാണെന്ന് പറഞ്ഞു പിടിപ്പിക്കുന്നതിൽ വളരെയധികം അബദ്ധമുണ്ട് താനും. അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുവാൻ ആരംഭിച്ചാൽ നാം തളരുക മാത്രമേ ചെയ്യൂ. എന്തായിരുന്നാൽ തന്നെ ഇന്ന് വളരെയധികം ഭൂതബാധിതരായ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. വിലക്ഷണ മനഃശാസ്ത്രം പഠിക്കുവാൻ ഒരിക്കൽ ഞാനൊരു ശ്രമം നടത്തി. വിലക്ഷണരായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനെ എനിക്കറിയാം. അദ്ദേഹം ഒരു വിശ്വാസിയും ഒരു മെഡിക്കൽ ഡോക്ടറും കൂടിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, തൻ്റെ അടുത്ത് വരുന്നതിൽ ഒരു വലിയ പങ്കും ഈ ഭൂതം ബാധിച്ച മനുഷ്യരായിരുന്നു എന്ന്. ഇതുപോലെയുള്ള സംഭവങ്ങൾ താങ്കളും ഒരുപക്ഷെ വളരെയധികം കേട്ടിരിക്കും. ആരാലും കീഴ്പ്പെടുത്തുവാൻ ഭൂതങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇത് രസകരമായി തോന്നുന്നില്ലേ? ബന്ധനത്തിലാകുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്ന് യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ഭൂതങ്ങളെ ബന്ധനത്തിലാക്കിയിരുന്ന കാര്യം ഈ ഭൂതങ്ങൾ അറിഞ്ഞിരിക്കും. ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടുവാനായിരുന്നു ഭൂതങ്ങളുടെ താല്പര്യം എന്ന് നാം കാണുന്നു. 33-ഉം 34-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു. ഉടനെ പട്ടണം എല്ലാം പുറപ്പെട്ട് യേശുവിന് എതിരെ ചെന്നു. അവനെ കണ്ടാറെ തങ്ങളുടെ അതിർവിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. ഇത് തികച്ചും വിചിത്രമായ ഒരു കാര്യമത്രേ. യേശുവിനേക്കാൾ അധികം ഈ ജനം ഇഷ്ടപ്പെട്ടിരുന്നത് പന്നികളെയാണ്. ഇത് ഗദരദേശത്തെ ആളുകളുടെ മാത്രം പ്രത്യേകതയല്ല എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. ഇന്നും യേശുവിനേക്കാൾ അധികം പന്നികളെ അല്ലെങ്കിൽ അതുപോലെയുള്ളവയെ സ്നേഹിക്കുന്നവരല്ലേ നാം കാണുന്നത്? യേശുവിനെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യുവാൻ ജനം എല്ലായിടത്തും തിങ്ങിക്കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഗദരദേശത്തെ ആളുകൾ തങ്ങളുടെ ലാഭം പോകുന്നു എന്ന് മനസ്സിലാക്കി യേശുവിനെ ഓടിക്കുന്നു. സുഹൃത്തെ, താങ്കൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ യേശുവിന് ഇഷ്ടമില്ലാത്ത അനേകം കാര്യങ്ങളില്ലേ? മായം ചേർക്കൽ, പൂഴ്ത്തിവയ്പ്, അളവും തൂക്കവും വെട്ടിക്കുക, അമിത ലാഭം, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റില്ലേ? ഇതൊക്കെ താങ്കളുടെ പന്നിയല്ലേ? താങ്കൾ നേരെ ചൊവ്വേ ബിസിനസ് ചെയ്താൽ ഒന്നും കിട്ടില്ല എന്നല്ലേ വാദം? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് യേശു താങ്കളുടെ ബിസിനസ്സിലേക്ക് വന്ന് ഈ അരുതാത്തവ നീക്കുവാൻ പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? യേശുവിനേക്കാൾ അധികം നാം നമുക്ക് അല്പസ്വല്പം ലാഭം ഉണ്ടാക്കി തരുന്ന പന്നിയെ തിരഞ്ഞെടുക്കുമില്ലേ? ഇനിയും സുഹൃത്തെ, താങ്കളുടെ ആ സ്വഭാവം ഒരു പന്നിയല്ലേ? മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, പൊടിവലി, വെറ്റിലമുറുക്ക്, മുൻകോപം, കുറ്റം കണ്ടുപിടിക്കൽ, കുറ്റം പറച്ചിൽ, മോഷണം, നീണ്ടു നീണ്ടു പോകുന്ന ഈ പട്ടിക എത്ര പറഞ്ഞാലും തീരില്ലല്ലേ? ഇതൊക്കെ പറയുവാൻ പോയാൽ വളരെയധികമാണെന്ന് ഞാനും ചോദിക്കട്ടെ, താങ്കൾക്ക് ഈ പന്നികളാണോ വലുത്? യേശുക്രിസ്തുവിലൂടെ അനുഭവിക്കുവാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതൊന്നും താങ്കൾ വെച്ചുകൊണ്ടിരിക്കില്ല, ഉപേക്ഷിക്കൂ. യേശുവിന് ഇഷ്ടമില്ലാത്ത ഈ അശുദ്ധികളെല്ലാം ഉപേക്ഷിക്കൂ. യേശുവുമായി വിശുദ്ധിയോടെ ജീവിക്കൂ. ആ ഒരു ബന്ധത്തിലേക്ക് വന്നാട്ടെ. എത്ര മനോഹരമായിരിക്കുന്നു യേശുവുമായിട്ടുള്ള ഇടപെടൽ, അവനുമായിട്ടുള്ള സഖിത്വം, സഹവാസം. അതിനുവേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. അല്ലാത്തതൊക്കെ താൽക്കാലിക ലാഭം തരും, എന്നാൽ അന്ത്യത്തിൽ ആ ദുഃഖത്തിൽ മാത്രമേ അവസാനിക്കൂ. ഇന്ന് യേശുവുമായിട്ടുള്ള ആ അടുത്ത ബന്ധത്തിൽ ജീവിപ്പാൻ താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ?